ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന സാമൂഹ്യ നേതാക്കളും അല്ലെങ്കിൽ സഭാ നേതാക്കളും മദ്യനിരോധനം അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ദുരുപയോഗം ഇല്ലാതാക്കണം, നിർത്തലാക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഭരിക്കുന്ന
അവരാണ്
നേതാക്കള് മറുസ്ഥാനം എടുക്കുന്നത്, വളരെ വിരോധാഭാസമാണ്.
അവിടെയാണ് ഇതിന്റെ പ്രശ്നം. കാരണം ജനങ്ങളുടെ ആരോഗ്യത്തിനും സ്വത്തിനും ഒക്കെ സംരക്ഷണം വരുന്ന ഭരണഘടന ഭരണഘടനയുടെ 47 അനുച്ഛേദത്തില് സമ്പൂർണ്ണ മദ്യനിരോധനം പറഞ്ഞിരിക്കുന്നത്. ഔഷധാവശ്യങ്ങൾക്ക് അല്ലാതെ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയോ വിപണനം ചെയ്യാൻ പാടില്ല. ഈ രാജ്യം ഭരിക്കുന്നവർ പടിപടിയായി ലഹരി മുക്തമായ ഭാരതം കെട്ടിപ്പടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും അവർ ഈ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് വരിക. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യം കിട്ടി ഭരണം കിട്ടിയിട്ടും ഇതുവരെ ആരും ഇറങ്ങില്ല. ഇപ്പോഴ് വാസ്തവത്തിൽ സമരങ്ങളുടെയും ഇതിനൊക്കെ വെളിച്ചത്തിൽ അതിനെ മദ്യത്തിന്റെ ഉപയോഗം കൊണ്ട് ഭാരതത്തിൽ അത്രമാത്രം അക്രമങ്ങൾ, കുറ്റകൃത്യങ്ങൾ, വാഹനാപകടങ്ങൾ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളും വന്നപ്പോൾ
അതിക്രമങ്ങളും
വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ചിന്തിച്ചു തുടങ്ങിയ കുറച്ച് നേതാക്കന്മാരെ, എല്ലാവരും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നേതാക്കന്മാരുടെ പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്ക്, അത് തദ്ദേശ സ്വയംഭരണേ, അവർക്ക് ഒരു പ്രദേശത്ത് ഷാപ്പ് വേണോ വേണോ തീരുമാനമുള്ള അധികാരം ഉണ്ടായിരുന്നു പഞ്ചായത്തിന്. ആ നിയമം ഒരു ഗവൺമെന്റ് റദ്ദാക്കി. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർഷങ്ങൾ സമരം ചെയ്തു. ഞങ്ങൾ 953 ദിവസം ഞങ്ങൾ സമരം ചെയ്തു. അപ്പോഴാണ് നേതാക്കന്മാർ ക്രമേണ വന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ഈ അധികാരം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞു
പഞ്ചായത്തുകൾക്ക്.
അപ്പോ ഞങ്ങൾ സമരം നിർത്തി. പക്ഷെ ഭരണം കിട്ടി ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും സമരം തുടങ്ങി. അപ്പോൾ അവർ നിർബന്ധിതരായി. അത് കഴിഞ്ഞിട്ട് ഈ അധികാരം ഞങ്ങൾക്ക്. അപ്പോഴും മദ്യമന്ത്രി ഒരു ചെറിയ കാണിച്ചു, പഴയ ഷാപ്പുകളെ ബാധകമല്ല എന്ന് വെച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് സംരക്ഷിക്കാനായിട്ട്. ഏതായാലും ഞങ്ങളുടെ ആ സമരപദ്ധതി ഞങ്ങൾ മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത് പ്രായമായിട്ട് ജനങ്ങൾ എതിർക്കുന്നത്. ഇപ്പോഴ് ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പോലും ഒരു പ്രദേശത്തേക്ക്
ജനങ്ങൾ
ഒരു മദ്യശാല വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അവർ ഫോം ചെയ്തിട്ട് അവർ തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞങ്ങൾ വാസ്തവത്തിൽ ഉദ്ദേശിച്ച ഇഫക്റ്റ് ജനങ്ങളിലായി എത്തിക്കഴിഞ്ഞു.
ഈ അവബോധം നൽകിയത്
തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം പള്ളികളിലും കത്തലിക് ചർച്ചിലും ഒക്കെ നിരന്തരമായ സന്ദേശം കൊടുത്തതും, പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം
കിട്ടിയത് ഉണ്ടായിരുന്നു. വലിയ ഭാഗ്യം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പോലും ഗാന്ധി ഒരു മദ്യ നിരോധന നയം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അത് സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. എന്നിട്ടും ഭാരത ചരിത്രത്തിൽ മദ്യ നിരോധനം യാഥാർത്ഥ്യമായില്ലെന്നാണ് അച്ഛന്റെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും ആയില്ല. പക്ഷേ ഇപ്പോഴാണ് ഒരു സ്റ്റെപ്പെങ്കിലും ആയത്.
അതെ, ഇത്രയും പ്രതികരണം
വർഷങ്ങളിൽ ഞങ്ങൾ ഇതിനുവേണ്ടി അധ്വാനിച്ചു. ജനപക്ഷം നിൽക്കേണ്ട ഏത് ഗവൺമെന്റും സർവാത്മന സ്വാഗതം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മദ്യ നിരോധനം.
ഞാൻ അച്ഛനോട് ചോദിക്കുന്നത്, ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മദ്യവും വ്യാജമദ്യവും ഉണ്ടെന്നറിയുന്നു. ഈ വ്യാജമദ്യ നിർമ്മിതിക്ക് പോലും ഒരു വലിയ റാക്കറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്, ഒരു ശൃംഖല ഉണ്ട്. അതും ഈ നയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഈ മദ്യനിരോധന പ്രവർത്തനങ്ങളെ തകർക്കുന്നില്ലേ? വ്യാജം,
ഈ വ്യാജമദ്യം, സത്യമദ്യം എന്നൊരു മദ്യ പേർതിരിവ് ഞങ്ങൾക്ക് ഇല്ല.
ഇല്ല,
കാരണം മദ്യം എല്ലാം വിഷമാണ്. അത് വ്യാജനാണേലും സത്യമദ്യമാണേലും. കാരണം ഇപ്പൊ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മുന്തിയ തരം മദ്യം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മദ്യം കഴിച്ചാലും തലച്ചോറിന് പിടിക്കും, അവന് കരൽരോഗിയാകും, അവന് അകാലത്തിൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടറി വാണിയും കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്.
അത്രയെങ്കിലും ചെയ്യണമെന്ന്.
അപ്പൊ അത് അപ്പൊ അതുകൊണ്ട് അത് കാണിച്ചിട്ട് കുടിക്കുന്ന രംഗം കാണിക്കുമ്പോൾ മറിച്ചുള്ള സാക്ഷ്യം കൊടുക്കുന്നത്. അപ്പോ ഈ വ്യാജം ചെയ്തില്ല. ഇനി കേരളത്തില് ഒത്തിരി മദ്യ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മദ്യ ദുരന്തങ്ങളൊന്നും ഈ സർക്കാരിന്റെ ഷാപ്പിലല്ലാതെ മറ്റിടത്തും സംഭവിച്ചിട്ടില്ല.
അതെ, എല്ലാം
വൈപ്പിനില്, കല്ലുവാതുക്കല്, ചെർലായില്, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കുറ്റിപ്പുറം, ഇത്രയും സ്ഥലങ്ങളിലുണ്ടായ
മദ്യ ദുരന്തങ്ങൾ
എല്ലാം സർക്കാർ അനുവദിച്ച ഷാപ്പിലൂടെ മദ്യം അവര് അനുവദനീയ എല്ലാത്തിരി മിസ് ചെയ്ത് കൊടുത്തോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് വ്യാജം, അത് ഒരു പേടിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, ആളുകൾ പേടിപ്പിക്ക. വ്യാജമദ്യം ഉണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് ആരാ?
സർക്കാരാണ്.
അപ്പൊ അതിന് വ്യാജം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇതല്ലോ, അത് കർക്കശമായ നടപടി എടുക്കുക. അത് കൈക്കൂലി വാങ്ങിച്ച് അഴിമതി കാണിച്ചുകൊണ്ട് അവരെ തുറന്നു വിടുകയല്ലാണ്ട്. പിന്നെ ലഹരി വസ്തുക്കൾ മറ്റൊരു ദുഃഖകരമായ സത്യം, കഞ്ചാവ്, അത് 1 കിലോ എങ്കിലും കൈവശം വെച്ചാലേ
നടപടി
എടുത്ത് കേസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഒരു മേലുദ്യോഗസ്ഥൻ വേണം, 2 സാക്ഷികൾ വേണം. അപ്പൊ ഈ കേസെടുക്കാനുള്ള ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സാക്ഷിയിലെ കിട്ടിയ എളുപ്പമല്ല, കാരണം കഞ്ചാവ് ലോബിക്ക് എതിരായിട്ട് സാക്ഷ്യം
പറയാനും
ഭയപ്പെട്ടിട്ട് ആണ്. പിന്നെ മേലുദ്യോഗസ്ഥൻ വേണം. അപ്പൊ ഈ പൊല്ലാപ്പൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും സൗകര്യം അത് വേവ് ചെയ്യുക. അപ്പൊ സാമാന്യം നല്ലൊരു പൈസ കിട്ടും. ഇവർക്ക് കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഈ നിയമം ഓൾ ഇന്ത്യയിൽ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിന് പറഞ്ഞപ്പം മുൻമുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞ വിവരം. അപ്പൊ അന്നേരം അങ്ങനെയുണ്ടോന്ന് ചോദിച്ചു. ഞാൻ സാർ അങ്ങനെയുണ്ട്. അപ്പോൾ അതിന് നിയമങ്ങൾ ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ്. അപ്പൊ ആ പോളിസി മാറണം. ചെറിയ തോതിൽ പോലും ഈ സബ്സ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നടപടിയെടുക്കണം, അത് ശിക്ഷിക്കപ്പെടണം. അങ്ങനെ വരുമ്പോഴേ മാറ്റണം. ഇതല്ലാതെ മറ്റവർക്ക് വള്ളം വെച്ചു കൊടുക്കുന്ന ഗോവിന്ദസ്വാമിയെ പോലെയുള്ളവരെ പരിപോഷിപ്പിക്കുന്ന വലിയ വക്കീലന്മാർ കേസ് വാദിക്കാമായിരുന്നു. ഡോക്ടർ മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ട് തിരുത്തി കൊടുക്കുന്നു. അപ്പൊ ആരെയാ സ്വാധീനിക്കുന്നത്? ഈ കഞ്ചാവ് ലോബി അത്രമാത്രം
ശക്തമായിട്ടുണ്ട്.
അപ്പൊ അതാണ് എന്റെ കാരണം.
അപ്പോ അച്ഛൻ പറയുന്ന ഈ മധ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മധ്യവിരുദ്ധ ജനകീയ മുന്നണിയൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഈ ലഹരി വസ്തുക്കള്
എല്ലാം എല്ലാ ലഹരി വസ്തുക്കളും
ട്രാഫിക്കിങ്
ഞങ്ങളിൽ എല്ലാ ലഹരി വസ്തുക്കളും എതിരാണ്. അപ്പോ ഞങ്ങളുടെ ബോധവൽക്കരണ മേഖലകളിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നതും പറയുന്നതും ഞങ്ങളുടെ ലിറ്ററേച്ചറും മുഴുവൻ ഈ
ലഹരി.
പക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തിക കുറവുള്ളതുകൊണ്ട് ഇതൊക്കെ മെസ്സേജ് മീഡിയയിലൂടെ ഞങ്ങൾക്ക് എത്തിയ മീഡിയ ഒക്കെ ഞങ്ങൾക്ക് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാം പോലും സംസ്ഥാന തലത്തിൽ കൊടുക്കില്ല.
എത്തില്ല.
ഞങ്ങൾ പത്ര സമ്മേളനം നടത്തി 1500 രൂപ കൊടുക്കണം. എങ്കിൽ പോലും ചിലപ്പോൾ വാർത്തകൾ ചുരുങ്ങി പോകുന്നു. പക്ഷെ മദ്യവുമൊക്കെ കൊടുത്താൽ വാർത്തകൾ കോളങ്ങളുടെ എണ്ണവും ടൈറ്റിലിന്റെ വലിപ്പവും കൂടും. അതാണ് അനുഭവം.
പ്രതികരണം വളരെ മോശമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ മാധ്യമധർമ്മം തെറ്റി
എല്ലാവരും അല്ല, പക്ഷേ
പൊതുവെ ഒരു ഞാൻ ചോദിക്കുകയാണ്, ഈ ആൽക്കഹോൾ മദ്യം കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്ന് ഇപ്പൊ അടുത്ത കാലത്ത് കേൾക്കുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഡ്രഗ്സ് നമ്മുടെ സ്കൂളുകളിൽ പോലും കയറി സ്ഥലം പിടിച്ചു ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാണ്.
ഈ കഞ്ചാവ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനൊരു പ്രചരണ വ്യത്യാസം വന്നിട്ടുള്ളത് ഈ മദ്യം നിരോധിച്ചാൽ ഈ വക വസ്തുക്കൾ ഉണ്ടാകും എന്നൊരു പ്രചരണം, ഒരു മദ്യം നിലനിർത്തേണ്ടവരുടെ ഭാഗത്തുനിന്ന് പ്രചരണമുണ്ട്. ആ പ്രചരണം പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോഴ് കുറേയൊക്കെ കേസുകൾ ചാർജ് ചെയ്യുന്നു, കേസുകൾ പിടിക്കുന്നു, ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റങ്ങനല്ല, ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഇപ്പോഴ് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ റെക്കോർഡഡ് ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് ഉപയോഗം കൂടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഇതുകൊണ്ടല്ല, ലഹരി വസ്തുക്കളുടെ ലഭ്യതക്കുറവുകൊണ്ടല്ല, കാരണം ഈ പ്രായമായവര് ശീലമുള്ള മദ്യപാനികൾ ആണ് അതിലേക്ക് പോകുന്നതെങ്കിൽ മനസ്സിലാക്കാം അത് ഒഴിച്ചിട്ട്. പക്ഷെ ഇവിടെ അതല്ലോ, കൊച്ചുകുട്ടികൾ യു പി സ്കൂൾ ഹൈസ്കൂൾ കോളേജ് തലത്തിൽ ആണ് ഇതിന് ഉപയോഗം കൂടുതൽ. അതിന് ആരാ ഉത്തരവാദികൾ? സർക്കാർ, പേരൻസ്, അധ്യാപകർ.
സ്ഥാപനം
റോൾ മോഡൽസ് ആയിരിക്കേണ്ടവരെ വാസ്തവത്തിൽ അവരുടെ തന്നെ വീക്ക്നെസ്
കൊണ്ടാണ്.
അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വഴിവിട്ടു പോകുന്നു.
നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത നിലവാരം എക്സ്റ്റേണൽ ആയിട്ടുള്ള പോംപും പവറൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ തലത്തിൽ വീഴ്ച വന്നാൽ
തകരാറാ.
അതെ,
കാരണം ഇപ്പോഴ് ഞാൻ കഴിഞ്ഞ ദിവസം പ്ലസ് ടു പാസ്സായ ഒരു കുട്ടിയുടെ ഒരു മദ്യത്തിനെതിരായിട്ട് അപ്പൊ അവര് മൂന്ന് മദ്യത്തിന് കേസ് പിടിച്ച കേസായിരുന്നു ആ പിള്ളേരെ.
അതെ,
പോകരുത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഈ ഇതൊക്കെ വരുന്നത് എനിക്ക് നിങ്ങളുടെ ഒപ്പം ഒരു കമ്പനി കൂടുന്നൊക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രയോജനം എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളതുകൊണ്ട് ഒരു ചെറിയ ലേഖനം എഴുതി എനിക്ക് തരിക. അപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് നല്ലതെന്നാണ്, ഞാനും കൂടെ കൂടാം, നിങ്ങളുടെ കൂടെ വരികയും ചെയ്യാം. അസൈൻമെൻ്റ് കൊടുത്തു. പിറ്റേ ദിവസം പ്ലസ് ടു പാസ്സായ കുട്ടികൾ ഒരു 2-3-4 വാചകത്തിൽ കൂടെ എഴുതാൻ സാധിച്ചിട്ടില്ല. എഴുതിയതോ മുഴുവൻ അക്ഷരത്തെ.
എന്റെ
അർത്ഥം എഡ്യൂക്കേഷൻ ലെവലില് തകർന്ന് ഈ ശീലമൊക്കെ ആയിട്ടിങ്ങനെ വരിക പിള്ളേരെ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? രക്ഷകർത്താക്കൾക്കും
സ്ഥാപനത്തിനും
സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർക്കശമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക. സ്കൂൾ പരിസരങ്ങളിലൊന്നും വിൽക്കാൻ പാടില്ല. പക്ഷെ അത് കൊണ്ട് വിൽക്കുന്ന സംസ്ഥാനം പാൻ മസാല തുടങ്ങിയ വിഭവങ്ങളെല്ലാം നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോലും പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്ന ആൾക്കാരുണ്ട്. കോടതി കർക്കശമായിട്ട് ചോദിച്ചു, പക്ഷെ നടപ്പാക്കുന്നില്ല. നടപ്പാക്കാൻ സർക്കാർ തന്നെ വേണം. കാരണം നമുക്ക് അങ്ങനെ ഇടപെടുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ലോ ഇത് ചെയ്യാൻ പറ്റും, കയ്യിലെടുക്കുമ്പോൾ നിയമം നമുക്ക് കയ്യിലെടുക്കത്തില്ലല്ലോ.
പറ്റില്ല.
പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് ചെയ്യുമ്പോഴും
ആക്ഷൻ ഇല്ലെങ്കിൽ, നടപടി ഇല്ലെങ്കിൽ സഹായം.
ഞാനൊരിക്കലൊരു ബിബിലേസിന്റെ കടയുടെ മുമ്പിൽ ഞങ്ങളൊരു സമരം നടത്തുമ്പം കുപ്പികൾ അനുവദനീയമല്ലാത്ത രീതിയിൽ ക്വാണ്ടിറ്റിയിലുള്ള മദ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സൈസ് കമ്മീഷണറെ ഫോണിൽ വിളിച്ചു, വിളിച്ച് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ
ഒരു
പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടത്.
ഇപ്പോഴും ഉണ്ട്, പ്രതികരണം ഇല്ല.
ചില കാര്യങ്ങളിലൊക്കെ ആക്ഷൻ ഉണ്ട് ചില, പക്ഷെ പലയിടത്തും
കണ്ണടയ്ക്കുന്ന. ഞാൻ അച്ഛനോട് ശ്രോതാക്കളുടെ ഒരു അവബോധത്തിന് വേണ്ടി ചോദിക്കുകയാണ്. മദ്യം പലപ്പോഴും കുടുംബങ്ങളെ തകർക്കുന്നു എന്ന് പൊതുവേ നാം പറയുമെങ്കിലും ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കാരണം ഇത് അധികവും പുരുഷന്മാരാണല്ലോ. അപ്പോൾ കുടുംബനാഥന്മാർക്കുണ്ടാകുന്ന ഈ വീഴ്ച മൊത്തം കുടുംബത്തെ എപ്രകാരം ബാധിക്കുന്നു എന്ന് അച്ഛൻ ശ്രോതാക്കൾക്ക് വേണ്ടി അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും പങ്കുവയ്ക്കും.
തീർച്ചയായിട്ടും കുടുംബത്തെ ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അതോടൊപ്പം സമൂഹത്തെയും. ഇത് രണ്ടും
ബന്ധം
ഇക്വലി പോകുന്നതാണ്. കുടുംബത്തിൽ മദ്യപിച്ചു വരുന്ന എൻ്റെ ഭർത്താവ് കുടുംബനാഥൻ, അവിടെ ഈ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവ് ഒരു മദ്യപനാണെന്ന് അഭിമാനമുള്ളോ?
ഇല്ല.
മക്കൾ എൻ്റെ ഡാഡി എൻ്റെ പപ്പ ഒരു നല്ല കുടിയനാണെന്ന് അഭിമാനമുള്ളോ? അപ്പോൾ ഭാര്യയും മക്കളും കുടുംബത്തിലുള്ളവർ ആരും അംഗീകരിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ മദ്യപനെ സംബന്ധിച്ചിടത്തോളം അവനത് വിഷയമല്ല. ഈ ഭാര്യ ഓഫീസിൽ പോകുമ്പോൾ, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ പോലും ഈ കുടിയൻ്റെ ഭാര്യ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇവള് വാസ്തവത്തിൽ വളരെയേറെ മാനസികമായിട്ട്
ബുദ്ധിമുട്ടാണ്
പോകുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടണം, കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പം ഈ മദ്യപിച്ചൊരു പിതാവിൻ്റെ കാര്യം കൂട്ടുകാരെ, നിന്റെ ഡാഡി ഇല്ലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്നെ പഠിക്കാൻ പറ്റുമോ? ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്, ആ ഇന്ന് നല്ല നിന്റെ ഡാഡി ഇന്ന് നല്ല കണ്ടീഷനായിരുന്നു എന്ന് അയാളൊരു കമൻറ്റ്, ചില ഇമ്പ്രൂവ്മെന്റ് ആയ രീതിയിൽ ചെയ്യും. അപ്പോൾ അത് കേട്ടപ്പോൾ കുട്ടിയെ തകർന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ കുട്ടി പഠിക്കാനും പറ്റില്ല. അപ്പനോട് ഒരു വെറുപ്പ്, ഈ മത കമ്മിറ്റി വെറുത്ത് കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ഞങ്ങളുടെ അടുത്ത് പരാതി വരാറുണ്ട്, അച്ഛൻ എന്ത് ചെയ്യും? ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എന്താ ചെയ്യണേ, ഞാൻ കുപ്പി എടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. കുട്ടികൾ അത്രമാത്രം
വേദനിക്കുന്നുണ്ട്.
അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയും മക്കളും ഒക്കെയാണ്. പക്ഷെ അവർ പറയുന്നത് കേൾക്കില്ല. സ്നേഹിക്കുന്നവർ പറഞ്ഞ വാസ്തു സ്വീകരിക്കണ്ടേ? പക്ഷെ മദ്യപരത് ചെയ്യില്ല. അപ്പൊ അതങ്ങനെ
അവരുടെ ആ ബ്രെയിനിന്റെ
അതെ അവരുടെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. വിവേചന അധ്യയനം നഷ്ടപ്പെട്ടു.